ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ ഈ വർഷത്തെ സ്വച്ഛ് സർവേക്ഷൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. വിവരസാങ്കേതിക വിദ്യയെ ഗുണപരമായി ഉപയോഗപ്പെടുത്താൻ അധ്യാപകരും വിദ്യാർത്ഥികളും പരിശീലിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി. സംസ്ഥാനത്തെ കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ സബ്സിഡിയായി 100 കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ. സംസ്ഥാനത്ത് രാമായണ മാസത്തിന് തുടക്കമായി. അതിതീവ്ര മഴ സാധ്യത മുൻനിർത്തി കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുന്നു. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ ഈ വർഷത്തെ സ്വച്ഛ് സർവേക്ഷൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. രാജ്യത്തെ ഏറ്റവും വൃത്തിയേറിയ നഗരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇത്തവണ 4 വിഭാഗങ്ങളിലായി 78 പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്യുന്നത്. വിവരസാങ്കേതിക വിദ്യയെ ഗുണപരമായി ഉപയോഗപ്പെടുത്താൻ അധ്യാപകരും വിദ്യാർത്ഥികളും പരിശീലിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി അഭിപ്രായപ്പെട്ടു. വിവരസാങ്കേതിക വിദ്യയെ രാഷ്ട്രത്തിന്റെ സൃഷ്ടിപരമായ നിർമ്മിതിക്കായി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നാണ് അവർ കണ്ടെത്തേണ്ടത്. പി എം ജെ വി കെ പദ്ധതിയിൽ മലപ്പുറം അമൽ കോളേജിൽ ക്യാമ്പസിലെ സ്കിൽ സെന്ററിലെ നൈപുണ്യ കോഴ്സുകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധിയുടെ കാലമാണ് വരാനിരിക്കുന്നത്. സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം ജോലിയോ വരുമാനമോ ഉണ്ടാവില്ല. അതുകൊണ്ട് കൺവെൻഷണൽ ഡിഗ്രി കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾ നൈപുണ്യ കോഴ്സുകളും പരിശീലിക്കണമെന്ന് ജയന്ത് ചൌധരി നിർദ്ദേശിച്ചു. മലപ്പുറം നഗരസഭയിലെ മുഴുവൻ അംഗണവാടികളും എയർകണ്ടീഷൻ സൌകര്യങ്ങളോടുകൂടി സമ്പൂർണ്ണ ഹൈടെക് ആക്കുന്നതിന്റെ പ്രഖ്യാപനം അല്പസമയത്തിനകം ടൌൺ ഹാളിൽ കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി നിർവഹിക്കും. രാജ്യത്ത് ആദ്യമായാണ് ഒരു തദ്ദേശ ഭരണ സ്ഥാപനം മുഴുവൻ അംഗണവാടികളും ഹൈടെക് ആക്കി മാറ്റുന്നത്. സ്മാർട്ട് ടിവി, സൌണ്ട് സിസ്റ്റം, ഹൈടെക് കളിയുപകരണങ്ങൾ, ശിശുസൌഹൃദ ഫർണിച്ചറുകൾ, സ്റ്റോറേജ് ബിന്നുകൾ, മിക്സി ഗ്രൈൻഡറുകൾ തുടങ്ങി സർവ സജ്ജീകരണങ്ങളോടുകൂടിയാണ് പദ്ധതി പൂർത്തീകരണം. സ്വന്തം കെട്ടിടത്തിലും വാടക കെട്ടിടത്തിലും ഒരേ തരത്തിൽ സൌകര്യമൊരുക്കി എന്ന അപൂർവ നേട്ടവും മലപ്പുറത്തെ അംഗണവാടികൾക്കാണ്. കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടും നഗരസഭയുടെ തനത് ഫണ്ടും ഉൾപ്പെടെ 2,45,00,000 രൂപ ചെലവഴിച്ചാണ് നഗരസഭ പദ്ധതി പൂർത്തിയാക്കിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജസ്ഥാനിലെ ജയ്പൂർ സന്ദർശിക്കും. ജയ്പൂരിലെ ദാദിയ ഗ്രാമത്തിൽ സഹകാരിത ഏവം റോസ്ഗാർ ഉത്സവിൽ പങ്കെടുക്കുന്ന അദ്ദേഹം 8,000 യുവാക്കൾക്ക് ഗവൺമെന്റ് ജോലിയുടെ നിയമന ഉത്തരവുകൾ കൈമാറും. ഇതിഹാസ ചലച്ചിത്ര നിർമ്മാതാവ് സത്യജിത് റേയുടെ ബംഗ്ലാദേശിലെ പൂർവിക ഭവനം പൊളിച്ചുമാറ്റുന്ന നടപടി ബംഗ്ലാദേശ് അധികൃതർ നിർത്തിവച്ചു. ഇന്ത്യയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് തീരുമാനം. വീട് പുനർനിർമ്മിക്കുന്നതിന് ബംഗ്ലാദേശ് അധികൃതർ ഒരു കമ്മിറ്റിക്കും രൂപം നൽകി. സത്യജിത് റേയുടെ മുത്തച്ഛൻ ഉപേന്ദ്രകിഷോർ റേ ചൌധരിയുടേതാണ് ഭവനം. ഉത്തർപ്രദേശിൽ ബൽറാംപൂരിൽ ചങ്കൂർ ബാബ എന്നറിയപ്പെടുന്ന ജമാലുദ്ദീൻ ഷായുടെയും കൂട്ടാളികളുടെയും 14 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് അധികൃതർ റെയ്ഡ് നടത്തി. പരിശോധനയ്ക്കിടെ ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ, ആഡംബര വാഹനങ്ങൾ, കണക്കിൽപ്പെടാത്ത പണം, സ്വർണം എന്നിവ കണ്ടെടുത്തതായി ഇഡി ഉദ്യോഗസ്ഥർ അറിയിച്ചു. സംസ്ഥാനത്തെ കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ സബ്സിഡിയായി 100 കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. നെല്ല് സംഭരണ ഏജൻസിയായ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് തുക അനുവദിച്ചത്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ സംഭരിച്ച നെല്ലിന്റെ സബ്സിഡി വിതരണത്തിനാണ് തുക നൽകിയതെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വർഷം നേരത്തെ 185 കോടി രൂപ അനുവദിച്ചിരുന്നു. ഫെബ്രുവരി വരെ സംഭരിച്ച നെല്ലിന്റെ സബ്സിഡിയാണ് അന്ന് അനുവദിച്ചത്. ഈ സാമ്പത്തിക വർഷം ബജറ്റിൽ 606 കോടി രൂപയാണ് വകയിരുത്തിയതെന്നും ഇതിൽ 285 കോടി രൂപ ഇതിനകം അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു. സിനിമയുടെ വിവിധ വശങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യുന്ന കേരള ഫിലിം പോളിസി കോൺക്ലേവ് ഓഗസ്റ്റ് 2-3 തീയതികളിൽ തിരുവനന്തപുരത്ത് ചേരുമെന്ന് മന്ത്രി സജി ചെറിയാൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിയമസഭാ സമുച്ചയത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. കോൺക്ലേവിലെ ആശയങ്ങൾ ക്രോഡീകരിച്ച് സംസ്ഥാന സിനിമാ നയം രൂപീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അതിതീവ്ര മഴ സാധ്യത മുൻനിർത്തി ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. കാസർകോട്, തൃശൂർ, വയനാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ സ്കൂളുകൾക്കും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. മാഹിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. കോഴിക്കോട് അടിവാരത്തിന് സമീപം 30 ഏക്കറിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് പരിസരത്തെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. വിലങ്ങാട് പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി. കുറ്റ്യാടി പക്രംതളം ചുരത്തിൽ 10-ാം വളവിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്ന് രാമായണ മാസത്തിന് തുടക്കമായി. കർക്കിടക ദുരിതം ഒഴിവാക്കാൻ രാമായണ പാരായണത്തിന്റെയും നാലമ്പല ദർശനത്തിന്റെയും ഭക്തിസാന്ദ്രമായ 31 ദിനരാത്രങ്ങൾ ഇന്നാരംഭിച്ചു. കേരളത്തിൽ പലയിടത്തും നാലമ്പല ദർശനത്തിന് പുലർച്ചെ തുടക്കമായി. മലപ്പുറം, കണ്ണൂർ, പാലക്കാട് ജില്ലകളിലും നാലമ്പല ദർശന പരിപാടികൾ പുലർച്ചെ ആരംഭിച്ചു. 10,000 സാക്ഷിയായി തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് സംഘടിപ്പിച്ചു. ക്ഷേത്രം മേൽശാന്തി ശ്രീരാജ് നാരായണൻ നമ്പൂതിരി ആനയ്ക്ക് ആദ്യ ഉരുള നൽകി. കർക്കിടകത്തിലെ ആദ്യ പുലരിയിൽ നടത്തുന്ന ആനയൂട്ടിന്റെ തിരക്കിലാണ് വടക്കുന്നാഥ ക്ഷേത്രം. ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപിന്റെ റിപ്പോർട്ട്.
അലങ്കാരങ്ങളില്ലാത്ത ആന സൗന്ദര്യങ്ങൾക്ക് മുൻപിൽ ആളുകൾക്ക് ഈ കാഴ്ച വരുന്ന വിസ്മയം പകരുകയാണ്. ഏറ്റവും കൂടുതൽ ആനകളെത്തുന്ന ആനയൂട്ടുകളിലൊന്നാണ് വടക്കുംനാഥ സന്നിധിയിലേത്. ഈ ഊട്ടിന് 68 ആനകളോളമാണുള്ളത്. ആനയൂട്ട് സൗന്ദര്യം കാണാൻ നൂറുകണക്കിന് ആളുകളാണ് വടക്കുംനാഥ സന്നിധിയിലേക്ക് ഒഴുകിയെത്തിയത്. എറണാകുളം ശിവകുമാർ, പുതുപ്പള്ളി കേശവൻ, പാമ്പാടി സുന്ദരൻ, പുതുപ്പള്ളി സാധു, പാറമേക്കാവ് കാശിനാഥൻ തുടങ്ങിയ ആന സൗന്ദര്യങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആനയൂട്ടിന് പുറമെ ഗജപൂജയും മഹാഗണപതി ഹോമവും നടന്നു. 12,008 നാളികേരമാണ് ഇവയ്ക്കെല്ലാം കൂടി വേണ്ടി വന്നത്. ഇതിൽ നല്ലൊരു ഭാഗവും ഭക്തജനങ്ങൾ സമർപ്പിച്ചതാണ്. 4 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഗജപൂജ നടക്കുന്ന വർഷം കൂടിയാണ് ഇത്തവണത്തേത് എന്ന പ്രത്യേകതയുമുണ്ട്. 10 മണിയോടെയാണ് ആനയൂട്ടിന് തുടക്കമായത്. 10:30 അന്നദാന മണ്ഡപത്തിൽ അന്നദാനവും ആരംഭിച്ചു. വൈകിട്ട് 6:30 ഭഗവതി സേവയും നടക്കും. ജില്ലയിൽ നിന്ന് മഴ അവധി പ്രഖ്യാപിച്ചതോടുകൂടി കുട്ടികളുമായി എത്തിച്ചേർന്നവരുടെ എണ്ണവും ഇത്തവണ കൂടുതലാണ്.
അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ സി.വി. പത്മരാജന്റെ സംസ്കാരം വൈകിട്ട് 4 പരവൂരിലെ കുടുംബവീട്ടിൽ നടത്തും. ഭൌതിക ശരീരം ഉച്ചയ്ക്ക് 1 മണിവരെ കൊല്ലം അനന്തവല്ലീശ്വരത്തെ വീട്ടിലും തുടർന്ന് കൊല്ലം അർബൻ സഹകരണ ബാങ്കിലും പിന്നീട് കൊല്ലം DCC പൊതുദർശനത്തിന് വയ്ക്കും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെ വൈകിട്ട് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 93 വയസ്സായിരുന്നു. സംശുദ്ധവും അഴിമതിരഹിതവുമായ പൊതുജീവിതത്തിലൂടെ കേരളത്തിൽ പൊതു സ്വീകാര്യത ആർജിക്കാൻ കഴിഞ്ഞ നേതാവായിരുന്നു സി.വി. പത്മരാജനെന്ന് N.K. പ്രേമചന്ദ്രൻ MP അനുശോചനക്കുറിപ്പിൽ അറിയിച്ചു. ഭരണരംഗത്ത് നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ച പത്മരാജന്റെ വിയോഗം നാടിന്റെ പൊതുനഷ്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ടോക്കിയോയിൽ ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ ജോഡികളായ ചിരാഗ് ഷെട്ടിയും സാത്വിക് സായിരാജ് രംഗിറെഡ്ഡിയും പരാജയപ്പെട്ടു. അതേസമയം ഇന്ത്യൻ താരം ലക്ഷ്യ സെന്നും ജപ്പാന്റെ കോഡെ നരോഗയും തമ്മിൽ പുരുഷ സിംഗിൾസ് പ്രീക്വാർട്ടർ മത്സരം പുരോഗമിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുന്നതിനായി കിണർ റീചാർജിംഗ് ഉൾപ്പെടെ വിപുലമായ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നു. ജല ഉപഭോഗം കൂടിയ അളവിൽ നടക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി K.O. ശശിധരൻ.
ജില്ലയിലെ പാനൂർ, തലശ്ശേരി, കണ്ണൂർ, മട്ടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശങ്ങളിലും നഗരസഭകളിലും ജലചൂഷണം വർദ്ധിക്കുന്നുവെന്നും ഈ പ്രദേശങ്ങളെ കേന്ദ്ര സർക്കാർ നിർണായക വിഭാഗമായി പ്രഖ്യാപിക്കാനിടയുണ്ടെന്ന നാഷണൽ കോമ്പാലിയേഷൻ ഓൺ ഡൈനാമിക് ഗ്രൌണ്ട് വാട്ടർ റിസോഴ്സ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. വാർഷിക ഭൂഗർഭ ജല പുനരുജ്ജീവനത്തേക്കാൾ കൂടുതൽ ജലചൂഷണം നടക്കുന്ന പ്രദേശങ്ങളെയാണ് നിർണായക വിഭാഗമായി തരംതിരിക്കുന്നത്. ജല ഉപഭോഗം 90 മുതൽ 100% വരെയാകുമ്പോഴാണ് ഇങ്ങനെ കണക്കാക്കുക. ജല ഉപഭോഗം 70 മുതൽ 90% വരെയുള്ള സെമി ക്രിട്ടിക്കൽ വിഭാഗത്തിൽ ജില്ലയിൽ പാനൂർ, തലശ്ശേരി, കണ്ണൂർ ബ്ലോക്കുകളും പ്രസ്തുത പരിധിയിലെ നഗരസഭകളുമാണ് ഈ അവസ്ഥയിലുള്ളത്. ഈ മേഖലയിലെ അമിത ജലചൂഷണം തടയാനും ഭൂഗർഭ ജലസംരക്ഷണം ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് പദ്ധതികൾ തയ്യാറാക്കുക.
പ്രമുഖ ആർക്കിടെക്ട് R.K. രമേശ് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ നടത്തും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം, ഗ്രാൻഡ് സ്റ്റാൻഡ് പവലിയൻ, KSRTC ടെർമിനൽ, മാനാഞ്ചിറ സ്ക്വയർ എന്നിവ ഡിസൈൻ ചെയ്തത് R.K. രമേശാണ്. കൊല്ലം ശാസ്താംകോട്ടയിൽ സ്കൂൾ പരിസരത്ത് 8-ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. പടിഞ്ഞാറെ കല്ലട വിളന്തറ സ്വദേശിയും തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയുമായ മിഥുൻ ആണ് മരിച്ചത്. കൊല്ലം തേവക്കര ബോയ്സ് ഹൈസ്കൂളിൽ 8-ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം അതീവ ദുഃഖകരമാണെന്ന് മന്ത്രി V.ശിവൻകുട്ടി പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായി അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ ഈ വർഷത്തെ സ്വച്ഛ് സർവേക്ഷൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. വിവര സാങ്കേതിക വിദ്യയെ ഗുണപരമായി ഉപയോഗപ്പെടുത്താൻ അധ്യാപകരും വിദ്യാർത്ഥികളും പരിശീലിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി. സംസ്ഥാനത്തെ കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ സബ്സിഡിയായി 100 കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി K.N. ബാലഗോപാൽ. സംസ്ഥാനത്ത് രാമായണ മാസത്തിന് തുടക്കമായി. അതിതീവ്ര മഴ സാധ്യത മുൻനിർത്തി കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.